അലങ്കാരശാസ്ത്രം 63. അലങ്കാരം എന്ന വാക്കു കേൾക്കുമ്പോൾ നാം ഇന്ന് ഉപമാദ്യ അലങ്കാരങ്ങളെ പറ്റിയാവും ഓർക്കുന്നത്. വിശാല വീക്ഷണത്തിൽ സൗന്ദര്യം എന്ന അർത്ഥം ആ വാക്കിന് ഉണ്ട്. ഭാരതീയ കാവ്യശാസ്ത്രം അറിയപ്പെട്ടു പോന്നത് അലങ്കാരശാസ്ത്രം എന്ന പേരിലാണ്. സാംസ്കൃത സാഹിത്യ മീമാംസകരെ നാം ആലങ്കാരികന്മാരെന്ന് വിളിച്ചു പോരുന്നു. സൗന്ദര്യത്തെ പല കള്ളികളിലടക്കുകയും സ്വഭാവഭേദം പ്രമാണമാക്കി അതിന് പേരുകളുടെയും ചെയ്തതോടെയാണ് അലങ്കാരം എന്ന പരികൽപ്പനയുടെ അർത്ഥവ്യാപ്തി ചുരുങ്ങിയത്. അങ്ങനെ ഉപമയെന്നും ഉത്പ്രേക്ഷയെന്നും മറ്റുമുള്ള പേരുകൾ കൽപ്പിക്കപ്പെട്ടു. കവിതയുടെ സൗന്ദര്യധർമ്മത്തെയാണ് പലരും അലങ്കാരമെന്ന് വിളിക്കുന്നത്. വിശാലാർത്ഥത്തിൽ അലങ്കാരശാസ്ത്രം സൗന്ദര്യശാസ്ത്രമാകുന്നു. എങ്കിലും ഇതിലൊരു വൈരുദ്ധ്യം കുടികൊള്ളുന്നുണ്ട്. അലങ്കാരത്തിൻ്റെ വ്യാപകമായ അർത്ഥം സൗന്ദര്യമെന്നാണെന്ന് നാം കണ്ടുകഴിഞ്ഞു. എന്നിരുന്നാലും ആ സൗന്ദര്യത്തിന് വകഭേദങ്ങൾ കൽപ്പിക്കുന്നതിൽ സംസ്കൃതാലങ്കാരികന്മാർക്കുള്ള താല്പര്യം ഒന്ന് വേറെ തന്നെയാണെന്ന് പറയേണ്ടി വരും. അലങ്കാരത്തിൻ്റെ വിശാലാർത്ഥത്തോടൊപ്പം സങ്കുചിതാർത്ഥവും അവർ ആദ്യം മുതൽക്കേ അംഗീകരിച്ചു പോന്നു. ഭരതമുനിയെ നോക്കുക രൂപകാദ്യ അലങ്കാരങ്ങൾ കടകകുണ്ടലാദി ഭൂഷണങ്ങളോടാണ് അദ്ദേഹം ഉപമിക്കുന്നത്. അലങ്കാരങ്ങളും മാധുര്യ സുകുമാര്യാദി ഗുണങ്ങളും കാവ്യശരീരത്തിന് ഭൂഷണങ്ങളാണെന്നേ ഭരതൻ പറയുന്നുള്ളൂ. അവയ്ക്ക് കവിതയുടെ ആത്മാവിൽ പ്രവേശനം അനുവദിക്കുന്നില്ല ഇല്ല അദ്ദേഹം. പേജ് 385. അലങ്കാരിർ ഗുണശ് ചൈവ ബഹുർഭിയ ദലങ്കൃതം ഭൂഷണൈരവ വിശസ്ത്യ സ്ഥൽ ഭൂഷണമതി സ്മൃതം. കാവ്യങ്ങളിൽ ഭാവാർത്ഥകമായി യഥാരസം പ്രയോഗിക്കേണ്ട 36 ലക്ഷണങ്ങളെക്കുറിച്ച് ഭരതൻ ഉപന്യസിക്കുന്നുണ്ട്. ഭൂഷണം, അക്ഷരസംഘാതം, ശോഭ, അഭിമാനം തുടങ്ങിയ 36 ലക്ഷണങ്ങളിൽ ഒന്നാമത്തേതായി ഭൂഷണം എന്ന വിഭാഗത്തിലാണ് ഭരതൻ ഗുണാലങ്കാരങ്ങളെ ഉൾപ്പെടുത്തുന്നത്. ഉപമ, ദീപകം, രൂപകം, യമകം എന്നിങ്ങനെ 4 അലങ്കാരങ്ങളാണ് കാവ്യലോകത്തെ പ്രസിദ്ധങ്ങൾ എന്നാണ് ഭരതാഭിപ്രായം. 4 അലങ്കാരങ്ങളെ ഉള്ളൂ എന്ന് അദ്ദേഹം ഒരു സന്ദർഭത്തിലും പറയുന്നില്ല. ഭരതകാരിക ഉദ്ധരിക്കാം. ഉപമാദീപകം, ശൈവരൂപകം, യമകം തഥാ കാവ്യസ്ഥൈ അലങ്കാരക ശതര പരികീർത്തിത. ഗുണാകൃതി സാദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉപമയുടെ പരികൽപ്പന. ഒന്നിന് ഒന്നിനോടാണോ പലതിനോടാണോ എന്നതുപോലെ പലതിന് പലതിനോടാണോ ഒന്നിനോടാണോ ഔവിമ്യം കൽപ്പിക്കാം. ഭരതാഭിപ്രായത്തിൽ ഉപമ 5 വിധമാണ്: പ്രശംസോപമ, നിന്ദോപമ, കൽപ്പിതോപമ, സദൃശോപമ, കിഞ്ചിൽ സദൃശോപമ എന്നിങ്ങനെ. നാനാസ്ഥലങ്ങളിലിരിക്കുന്ന ശബ്ദങ്ങൾക്ക് പ്രദീപനം വരുന്ന മട്ടിൽ ഏകവാക്യത്തിൽ അന്വയിക്കുന്നതിനാണ് ദീപകം എന്ന് പറയുന്നത്. തുല്യാവിയ ലക്ഷണത്തിലും കിഞ്ചിൽ സാദൃശ്യത്തെയും ആസ്പദമാക്കി കൽപ്പിക്കുന്ന രൂപകമാണ് രൂപകം. ശബ്ദാവൃത്തിയാണ് യമകം. ഇത് 10 വിധം വരാം: പദാന്തയമകം, കാഞ്ചിയമകം, സമുൽഗമയകം, വിക്രാന്തയമകം, ചക്രവാളയമകം, സന്തുഷ്ടയമകം, പാദാദിയമകം, ആമ്രേടിതയമകം, ചതുർവ്യാസ്യതയമകം, മാലായകമം എന്നിങ്ങനെ. രൂപാദി അലങ്കാരങ്ങൾ ബാഹ്യങ്ങളാണെന്ന അഭിപ്രായത്തിന് പണ്ടുപണ്ടേ ഇവിടെ പ്രചാരമുണ്ടായിരുന്നു. ഭാമഹൻ പറഞ്ഞത് കേൾക്കുക: രൂപാദി അലങ്കാരം ബാഹ്യാമ ചക്ഷതയെ പറയും, അതേസമയം അലങ്കാരം കവിതയെ ചമത്കരിക്കുന്നുവെന്നാണ് ഭാമഹൻ അഭിപ്രായപ്പെടുന്നത്. സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ പ്രകാശിക്കുന്നു, കിളികൾ കൂടേറുന്നു, ഇത്തരം വാക്യങ്ങൾ കാവ്യമാണോ? ഇതിനെ വാർത്ത എന്ന് വിളിക്കുന്നു. ഭാമഹൻ തീർത്തു പറയുന്നു: അർത്ഥചാരുതത്തിന് അതിശയോക്തി എങ്ങനെ പ്രയോജനപ്പെടും എന്ന് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്: കവിത പ്രസ്താവനയല്ല, കവിതയെ കവിതയാക്കുന്നതിൽ അലങ്കാരങ്ങൾക്കുള്ള പങ്ക് അനിദ്വേഷിതമാണെന്ന് ഭാമഹൻ കരുതുന്നു. പേജ് 386. വനിതാമുഖം കാന്തമാണെങ്കിലും നിർഭൂഷമാണെങ്കിൽ ശോഭിക്കുകയില്ല. നക്കാന്തിമപി ദുർഭൂഷം വിഭാതി വനിതാനനം. വനിതാമുഖത്തിൻ്റെ സ്വതസിദ്ധമായ കാന്തിക്ക് ഭൂഷണം വേണമെന്ന് പറയുക മാത്രമാണ് അദ്ദേഹം. ആ കാന്തി ഏതായാലും അലങ്കാരജന്യമല്ല, അത് അർത്ഥജന്യമാണെന്ന് അനുമാനിക്കുന്നതാവും യുക്തിസഹം. കാവ്യാലങ്കാരത്തിൻ്റെ 2 പരിച്ഛേദത്തിലാണ് ഭാമഹൻ അലങ്കാര ചർച്ചയിലേക്ക് കടക്കുന്നത്. ഒരു പണ്ഡിതപക്ഷം അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അലങ്കാര വിഭജനത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നത്. ചിലരുടെ അഭിപ്രായത്തിൽ ആകെ 5 അലങ്കാരങ്ങളെയുള്ളൂ: അനുപ്രാസം, യമകം, രൂപകം, ദീപകം, ഉപമ എന്നിവ. ഭരതോക്തമായ 4 അലങ്കാരങ്ങൾ കൂടാതെ അനുപ്രാസം മാത്രമാണ് ഇവിടെ പരാമർശ വിധേയമായിരിക്കുന്നതെന്ന് കാണുക. 2 പരിച്ഛേദം 66 കാരികയിൽ 6 അലങ്കാരങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം: ആക്ഷേപം, അർത്ഥാന്തരന്യാസം, വ്യതിരേകം, വിഭാവന, സമാസോക്തി, അതിശയോക്തി എന്നിവ. മൂന്നാം പരിച്ഛേദം 1-4 കാരികളിലായി 23 അലങ്കാരങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. പ്രേയസ്, രസവത്, ഊർജസി, പരയോക്തം, സമാഹിതം, ഉദാത്തം, ശ്രിഷ്ടം, അപനുഹുത്തി, വിശേഷോക്തി, വിരോധം, തുല്യയോഗ്യത, അപ്രസുസ്ത പ്രശംസ, വ്യാജസ്തുതി, നിദർശന, ഉപമാരൂപകം, ഉപമയോപമ, സഹോക്തി, പരിവൃത്തി, സസന്ദേഹം, അന്വയം, ഉത്പ്രേക്ഷാവയവം, സംസൃഷ്ടി, ഭാവികത്വം എന്നിവ. ധ്വനിയെ പരിയോക്തമായും രസത്തെ രസാലങ്കാരമായും കണ്ട ഭട്ടോദ്ഭടൻ തികഞ്ഞ ഒരലങ്കാരവാദിയായിരുന്നു. രസാഭിവ്യഞ്ജകമായ കാവ്യധർമ്മത്തെ ധ്വനിയെന്നല്ല അലങ്കാരമെന്നാണ് വിളിക്കേണ്ടതെന്ന് ഉദ്ഭടന്റെ വ്യാഖ്യാതാവായ ഭട്ടേന്ദുരാജൻ ലഘുവൃത്തിയിൽ പറയുന്നു. അലങ്കാരം വ്യംഗ്യമായെന്ന് വെച്ച് അത് അലങ്കാരമല്ലാതാവുന്നില്ലെന്നും വ്യംഗ്യത്തിൻ്റെയും ലക്ഷ്യം വാച്യ ചമത്കാരമാണെന്നും അത്രേ ഭട്ടോദ്ഭടൻ കരുതിയത്. വിഭാനുഭാവ വ്യഭിചരികളെ മാത്രമല്ല രസഭാവങ്ങളും വ്യഞ്ജകങ്ങളാണെന്ന നിലപാടിലാണ് ഉദ്ഭടന്റേത്. അലങ്കാര പദ്ധതിക്ക് എല്ലാറ്റിലും കവിഞ്ഞ പ്രാധാന്യം നൽകിയ രൂപവാദികളുടെ പരമ്പരയിലെ ശ്രദ്ധേയനായ നിരൂപകനാണ് ഉദ്ഭടൻ. ഉക്തി വൈചിത്രത്തിൻ്റെ അനന്തസാധ്യതകളിൽ നിന്നാണ് ഓരോ അലങ്കാരവും ജനിക്കുന്നതെന്ന് പറയാം. ഓരോ ഉക്തി വ്യതിയാനത്തിലും ഓരോ പേരുകളിടുക എളുപ്പമാണ്. അങ്ങനെ ധാരാളം അലങ്കാര സ്വപ്നങ്ങൾ വന്നു. പേജ് 387. മമ്മടന് 67 അലങ്കാരങ്ങളുണ്ടെങ്കിൽ അയ്യപ്പ ദീക്ഷിതർക്ക് 125 അലങ്കാരങ്ങളുണ്ട്. അലങ്കാരങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് രുദ്രനാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യാലങ്കാരത്തിൽ അലങ്കാരത്തെ 4 സംവർഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വാസ്തവം, ഔപമ്യം, അതിശയം, ശ്ലേഷം എന്നിവയാണ് പ്രസ്തുത സംവർഗങ്ങൾ. രസാനുപമായിരിക്കണം അലങ്കാരങ്ങളെന്ന ആനന്ദവർദ്ധനൻ നിഷ്കർഷിക്കുന്നു. ആനന്ദൻ്റെ അലങ്കാരധ്വനി അലങ്കാരശാസ്ത്രത്തിൻ്റെ ബാഹ്യതയെ മറികടക്കുന്നു. അലങ്കാരത്തെ കാവ്യഹൃദയത്തിലേക്ക് കൈപിടിച്ചിരിക്കുകയാണ് അദ്ദേഹം. കവിത അലങ്കാരത്തിൽ പര്യവസാനിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കടകകുണ്ടലങ്ങളുടെ സ്ഥാനം മാത്രമേ വാച്യഗതമായ അലങ്കാരത്തിന് അദ്ദേഹം നൽകിയുള്ളൂ. അലങ്കാരം രസപോഷകമായിരിക്കണമെന്ന അഭിപ്രായം ആനന്ദനുണ്ട്. കുന്തകൻ്റെ വക്രോക്തി ജീവിതത്തിൽ അലങ്കാരത്തിന് നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അലങ്കൃതമായതിന് മാത്രമേ കാവ്യത്വമുള്ളൂ എന്ന് അദ്ദേഹം അനുശ്വാസിക്കുന്നു. ദണ്ഡി അലങ്കാരത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: കാവ്യശോഭാകാരൻ ധർമ്മമാൻ അലങ്കാരാൻ പ്രജക്ഷതേ. ദണ്ഡി സ്വയം ഒരലങ്കാരപക്ഷവാദിയല്ല. അതേസമയം കാവ്യസൗന്ദര്യത്തിൻ്റെ ധർമ്മങ്ങളാണ് അലങ്കാരങ്ങളെന്ന് അംഗീകരിക്കാൻ അദ്ദേഹം മടിക്കുന്നില്ല. അലങ്കാരത്തെ വിശാലാർത്ഥത്തിലാണ് ദണ്ഡി സ്വീകരിക്കുന്നത്. വൈചിത്രമലങ്കാരം എന്നും കവിപ്രതിപാദിത വിചിത്രവിശേഷ അലങ്കാര എന്ന് പറഞ്ഞ കുന്തകനെ സംബന്ധിച്ചും അലങ്കാര ശബ്ദത്തിന് വ്യാപകമായ അർത്ഥമാണുള്ളത്. വാമനൻ്റെ കാവ്യാലങ്കാര സൂത്രവിത്തിയിൽ കാവ്യത്വത്വം നിലയിലാണ് അലങ്കാരം വിലയിരുത്തപ്പെടുന്നത്. കാവ്യം ഗൃഹമാലങ്കാരാത് എന്ന് അദ്ദേഹം പറയും. അലങ്കാരം എന്നാൽ എന്ത്? സൗന്ദര്യമലങ്കാര എന്നുത്തരം. വസ്തുസ്ഥിതി കഥനമല്ല കാവ്യം എന്ന് ഭാമഹൻ പറഞ്ഞു. കവിതയുടെ സൗന്ദര്യധർമ്മം എന്ന നിലയിൽ അലങ്കാരത്തെ കണ്ടവരാണ് വാമന പ്രഭുതികൾ. അതങ്ങനെ ഇരിക്കെ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അലങ്കാരം കവിതയുടെ ബാഹ്യരൂപത്തെ മാത്രം കാണുന്ന കണ്ണായിത്തീർന്നു. മുമ്പ് പറഞ്ഞതുപോലെ അലങ്കാരശാസ്ത്രത്തിൻ്റെ തുടക്കം മുതൽക്കേ ഇപ്പറഞ്ഞ രണ്ട് കാഴ്ചപ്പാടുകൾ ദൃശ്യമാകുന്നുണ്ട്. അലങ്കാരത്തെ സൗന്ദര്യമെന്നും വ്യപദേശിക്കുമ്പോൾ അത് ഉപമയോ രൂപകമോ എന്ന അന്വേഷണം ഒപ്പം നിൽക്കുന്നുണ്ട്. കവിത കവിതയാകാൻ അലങ്കാരങ്ങളുടെ എണ്ണം പെരുത്തിരിക്കണമെന്ന അന്ധവിശ്വാസം ഭാരതത്തിൽ നിലനിന്നു പോന്നിട്ടുണ്ട്. അങ്ങനെ അലങ്കാരങ്ങളുടെ സൗന്ദര്യധർമ്മത്തെ പോലും നാം വിസ്മരിച്ചു കളഞ്ഞു. അലങ്കാരങ്ങൾ അന്യതമായ സൗന്ദര്യധർമ്മങ്ങളാണെന്ന് പലർക്കും അഭിപ്രായമുണ്ട്. ഗുണങ്ങളെപ്പോലെ അവ ആന്തരികമോ തന്മൂലം നിത്യമോ അല്ല.